ഓം ശാന്തി. 9/9/2025 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, തന്നോട് താൻ തന്നെ കൃപ ചെയ്യണം. പഠിപ്പിൽ കുതിച്ചോടൂ. ഒരു വികർമ്മവും ചെയ്ത് തന്റെ രജിസ്റ്റർ മോശമാക്കരുത്. ചോദ്യം: ഈ ഉയർന്ന പഠിപ്പിൽ പാസ്സാകുന്നതിന് വേണ്ടി മുഖ്യമായ ഏത് പഠിപ്പാണ് ലഭിക്കുന്നത്? അതിന് ഏത് കാര്യത്തിൽ വിശേഷ ശ്രദ്ധ ഉണ്ടായിരിക്കണം? ഉത്തരം: ഈ പഠിപ്പിൽ പാസ്സാകണമെങ്കിൽ കണ്ണുകൾ വളരെ വളരെ പവിത്രമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ കണ്ണുകൾ തന്നെയാണ് ചതിക്കുന്നത്, ഇതാണ് ക്രിമിനൽ ആക്കുന്നത്. ശരീരത്തെ കാണുന്നതിലൂടെ കർമ്മേന്ദ്രിയങ്ങളിൽ ചഞ്ചലത വരുന്നു. അതുകൊണ്ട് കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആവരുത്. പവിത്രമാകുന്നതിന് വേണ്ടി സഹോദരീ സഹോദരരായി ഇരിക്കൂ. ഓർമ്മയുടെ യാത്രയിൽ പൂർണ്ണ ശ്രദ്ധ നൽകൂ. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. ആരു പറഞ്ഞു? പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത കുട്ടികളോട് പറഞ്ഞതാണ്. ആരെങ്കിലും രോഗത്തിലാകുമ്പോൾ അവർക്ക് ധൈര്യം കൊടുക്കാറുണ്ട്. ക്ഷമയോടെ ഇരിക്കൂ, നിങ്ങളുടെ എല്ലാ ദുഃഖവും ദൂരീകരിക്കും. അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യം നൽകുകയാണ്. ഇപ്പോൾ അതാണെങ്കിൽ പരിധിയുള്ള കാര്യങ്ങളാണ്, ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ഇവർക്ക് എത്രയധികം കുട്ടികളുണ്ടായിരിക്കും. എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇതും നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങൾ മറക്കരുത്, എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നതിന് ബാബ വന്നിരിക്കുകയാണ്. സർവരുടെയും സദ്ഗതി ദാതാവാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എല്ലാവരും ദുർഗതിയിലാണ്. മുഴുവൻ ലോകത്തിലെ മനുഷ്യരും, അതിലും പ്രത്യേകിച്ച് ഭാരതം മാത്രമല്ല മുഴുവൻ ലോകവുമെന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ സുഖധാമത്തിൽ പോകും. ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ബുദ്ധിയിൽ വരണം, ഏതാണ്ട് നമ്മൾ സുഖധാമത്തിലായിരുന്നപ്പോൾ മറ്റ് ധർമ്മത്തിലുള്ളവർ ശാന്തിധാമത്തിലായിരുന്നു. ബാബ വന്നിരുന്നു, ഭാരതത്തെ സുഖധാമമാക്കിയിരുന്നു. അതിനാൽ പരസ്യവും അങ്ങനെയുള്ളത് ചെയ്യണം. മനസ്സിലാക്കി കൊടുക്കണം, ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും നിരാകാരനായ ശിവബാബ വരുന്നു. ശിവബാബ എല്ലാവരുടെയും അച്ഛനാണ്. ബാക്കി എല്ലാവരും സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ തന്നെയാണ് പുരുഷാർത്ഥം ചെയ്ത് അച്ഛനിൽ നിന്ന് സമ്പത്ത് നേടുന്നത്. അച്ഛന്മാർ പുരുഷാർത്ഥം ചെയ്യുന്നു എന്നല്ല. എല്ലാവരും അച്ഛന്മാരാണെങ്കിൽ പിന്നെ സമ്പത്ത് ആരിൽ നിന്നെടുക്കും? എന്താ, സഹോദരന്മാരിൽ നിന്നാണോ? ഇത് സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാണെങ്കിൽ വളരെ സഹജ കാര്യമാണ്. സത്യയുഗത്തിൽ ഒരേയൊരു ദേവീ ദേവതാ ധർമ്മമാണ് ഉണ്ടാവുക. ബാക്കി എല്ലാ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് പോകുന്നു. ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായും ഒരേയൊരു ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ്, അത് ആവർത്തിക്കുന്നതുമാണ്. കലിയുഗത്തിനു ശേഷം പിന്നീട് സത്യയുഗമാകും. രണ്ടിന്റെയും ഇടയിൽ പിന്നെ സംഗമയുഗവും തീർച്ചയായും ഉണ്ടാകും. ഇതിനെ പറയപ്പെടുന്നു പരമം, പുരുഷോത്തമ മംഗളകാരി യുഗം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നുവെങ്കിൽ മനസ്സിലാക്കൂ, ഇതാണെങ്കിൽ വളരെ സഹജമായ കാര്യമാണ്. പുതിയ ലോകവും പഴയ ലോകവും. പഴയ വൃക്ഷത്തിൽ തീർച്ചയായും അനേകം ഇലകളുണ്ടായിരിക്കും. പുതിയ വൃക്ഷത്തിൽ കുറച്ചിലകളായിരിക്കും. അത് സത്തോപ്രധാന ലോകമാണ്. ഇതിനെ തമോ പ്രധാനമെന്ന് പറയും. നിങ്ങളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നില്ല. അതിനാൽ ധാരണയും ഉണ്ടാകുന്നില്ല. ബാബയാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു, പക്ഷെ ഭാഗ്യത്തിലില്ല. ഡ്രാമയനുസരിച്ച് ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, ബാബയുടെ സഹായിയായി മാറുന്നത്. ഏതവസ്ഥയിലും അവരെ ഉയർന്ന പദവി നേടൂ. സ്കൂളിൽ വിദ്യാർത്ഥികളും മനസ്സിലാക്കുന്നു നമ്മൾ എത്ര മാർക്കിൽ പാസ്സാവും. തീവ്ര വേഗതയിലുള്ളവർ നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നു. ട്യൂഷന് വേണ്ടി ടീച്ചറെ വെക്കുന്നു. എങ്ങനെയെങ്കിലും പാസ്സാവണം. ഇവിടെയും നന്നായി കുതിച്ചു ചാടണം. തന്റെ മേൽ കൃപ കാട്ടണം. അഥവാ ബാബയോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പോൾ ശരീരം ഉപേക്ഷിച്ചാൽ ഈ അവസ്ഥയിൽ എന്ത് പദവി നേടും? അപ്പോൾ ബാബ പെട്ടെന്ന് പറയും, ഇതാണെങ്കിൽ വളരെ സഹജമായി മനസ്സിലാക്കാനുള്ള കാര്യമാണ്. എങ്ങനെയാണോ പരിധിയുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത്, പരിധിയില്ലാത്ത വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ തെറ്റുണ്ടാകുന്നു, വികർമ്മമുണ്ടാകുന്നു. രജിസ്റ്റർ മോശമാവുകയാണെങ്കിൽ റിസൾട്ടും അങ്ങനെയുള്ളതേ വരൂ. ഓരോരുത്തർക്കും അവരവരുടെ രജിസ്റ്റർ വെക്കണം. ഇങ്ങനെയാണെങ്കിൽ ഡ്രാമയനുസരിച്ച് എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുന്നു. സ്വയവും മനസ്സിലാക്കുന്നു, നമ്മുടെ രജിസ്റ്റർ ആണെങ്കിൽ വളരെ മോശമാണ്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ബാബ പറഞ്ഞുകൊടുക്കുന്നു. സ്കൂളിൽ രജിസ്റ്റർ മുതലായവയെല്ലാം വെക്കുന്നു. ഇതാണെങ്കിൽ ലോകത്തിൽ ആർക്കും അറിയുകയില്ല. പേര് ഗീതാ പാഠശാല എന്നാണ്. വേദ പാഠശാല എന്ന് ഒരിക്കലും പറയില്ല. വേദം, ഉപനിഷത്ത് ഗ്രന്ഥം മുതലായ ഏതിന്റെയും പാഠശാല എന്ന് പറയില്ല. പാഠശാലയിൽ ലക്ഷ്യമുണ്ട്. നമ്മൾ ഭാവിയിൽ ഇതാകും. ചിലർ വേദശാസ്ത്രങ്ങൾ വളരെയധികം പഠിച്ചുവെങ്കിൽ അവർക്കും ടൈറ്റിൽ ലഭിക്കുന്നു, സമ്പാദ്യവും ഉണ്ടാകുന്നു. ചിലരാണെങ്കിൽ വളരെയധികം സമ്പാദിക്കുന്നു, പക്ഷെ അതൊരു അവിനാശി സമ്പാദ്യമൊന്നുമല്ല, കൂടെ വരുന്നില്ല. ഈ സത്യമായ സമ്പാദ്യം കൂടെ വരുന്നു, ബാക്കിയെല്ലാം ഇല്ലാതാകുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ വളരെ വളരെ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിശ്വത്തിന്റെ അധികാരിയായി മാറാൻ സാധിക്കുന്നു. സൂര്യവംശി രാജധാനിയാണെങ്കിൽ തീർച്ചയായും കുട്ടികൾ സിംഹാസനത്തിലിരിക്കും. വളരെ ഉയർന്ന പദവിയാണ്. നമുക്ക് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് രാജ്യപദവി നേടുമെന്ന്. ഇതിനെയാണ് പറയുന്നത് രാജയോഗം. അത് വക്കീൽ യോഗവും ഡോക്ടർ യോഗവുമാണ്. പഠിപ്പിനെയും പഠിപ്പിക്കുന്നവരെയും ഓർമ്മയുണ്ടാകുന്നു. ഇവിടെയും ഇതാണ് സഹജമായ ഓർമ്മ. ഓർമ്മയിൽ തന്നെയാണ് പരിശ്രമം. തന്നെ ദേഹി അഭിമാനിയാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിൽ തന്നെയാണ് സംസ്കാരം നിറയ്ക്കുന്നത്. അനേകർ വരുന്നു. ചിലർ പറയുന്നു, ഞങ്ങൾ ശിവബാബയുടെ പൂജ ചെയ്തിരുന്നു. പക്ഷെ എന്തിനാണ് പൂജ ചെയ്യുന്നത്? ഇതറിഞ്ഞിരുന്നില്ല. ശിവനെ തന്നെയാണ് ബാബയെന്ന് പറയുന്നത്. വേറെ ആരെയും ബാബയെന്ന് പറയില്ല. ഹനുമാൻ, ഗണേശൻ മുതലായവരുടെയും പൂജ ചെയ്യുന്നു. ബ്രഹ്മാവിന് പൂജ ഉണ്ടാവുന്നില്ല. അജ്മേറിൽ കേവലം ക്ഷേത്രമുണ്ട്. അവിടുത്തെ കുറച്ചു ബ്രാഹ്മണർ പൂജ ചെയ്യുമായിരിക്കും. ബാക്കി മഹിമയൊന്നുമില്ല. ശ്രീകൃഷ്ണന്റെ, ലക്ഷ്മീനാരായണന്റെ എല്ലാം എത്രയെത്ര മഹിമയാണ്. ബ്രഹ്മാവിന് മഹിമയില്ല. കാരണം ബ്രഹ്മാവ് ഈ സമയം കറുപ്പാണ്. പിന്നീട് ബാബ വന്ന് ഇവരെ ദത്തെടുക്കുന്നു. ഇതും വളരെ സഹജമാണ്. അതിനാൽ ബാബ കുട്ടികൾക്ക് വിവിധ പ്രകാരത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നു. ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. ശിവബാബ നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറും ഗുരുവുമാണ്. ജ്ഞാനത്തിന്റെ സാഗരനായ ശിവ ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ത്രികാലദർശിയായി മാറിയിരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതും നിങ്ങൾ മനസ്സിലാക്കി. ആത്മാവ് അവിനാശിയാണ്. ആത്മാക്കളുടെ അച്ഛനും അവിനാശിയാണ്. ഇതും ലോകത്തിൽ ആർക്കും അറിയുകയില്ല. അവരാണെങ്കിൽ എല്ലാവരും വിളിക്കുകയാണ്, ബാബ ഞങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ഇങ്ങനെ പറയുന്നില്ല, വന്ന് ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും കേൾപ്പിക്കൂ. ഇതാണെങ്കിൽ ബാബ സ്വയം വന്ന് കേൾപ്പിക്കുകയാണ്. പതീതത്തിൽ നിന്നും പാവനം, പിന്നീട് പാവനത്തിൽ നിന്നും പതീതം എങ്ങനെയാകും, ചരിത്രം എങ്ങനെ ആവർത്തിക്കും, അതും പറഞ്ഞു തരുന്നു. 84 ചക്രമാണ്. നമ്മൾ എന്തുകൊണ്ട് പതീതമായി മാറി, പിന്നീട് പാവനമായി മാറി എങ്ങോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു? മനുഷ്യരാണെങ്കിൽ സന്യാസി മുതലായവരടുത്ത് പോയി പറയും, മനസ്സിനെങ്ങനെ ശാന്തിയുണ്ടാകും. ഇങ്ങനെ പറയില്ല, നമ്മൾ സമ്പൂർണ്ണ നിർവികാരി, പാവനം എങ്ങനെ ആവും എന്ന്. ഇത് പറയുന്നതിൽ ലജ്ജ വരുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഭക്തരാണ്, ഞാൻ ഭഗവാനാണ്, വരനാണ്, നിങ്ങൾ വധുക്കളാണ്, നിങ്ങൾ എല്ലാവരും എന്നെ ഓർമ്മിക്കുകയാണ്, വഴിയാത്രക്കാരനായ ഞാൻ വളരെ സുന്ദരനാണ്, മുഴുവൻ ലോകത്തിലെ മനുഷ്യരെയും മനോഹരമാക്കി മാറ്റുന്നു, ലോകാത്ഭുതം സ്വർഗം തന്നെയാണ്, ഇവിടെ 7 കണക്കിലുള്ളൂ, അവിടെയാണെങ്കിൽ ലോകാത്ഭുതം ഒരു സ്വർഗം മാത്രമാണ്, ബാബയും ഒന്ന്, സ്വർഗവും ഒന്ന്, ഏതിനെയാണോ എല്ലാ മനുഷ്യരും ഓർമ്മിക്കുന്നത്, ഇവിടെയാണെങ്കിൽ അത്ഭുതകരമായി ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ധൈര്യമുണ്ട്, ഇപ്പോൾ സുഖത്തിന്റെ ദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ പഴയ ലോകത്തിന്റെ വിനാശം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം ലഭിക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് രാജ്യം സ്ഥാപിക്കുന്നില്ല, അതെ പ്രജ ഉണ്ടാകുന്നു. കുട്ടികൾ പരസ്പരം അഭിപ്രായം നടത്തുന്നു, സേവനത്തിൽ എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാവർക്കും എങ്ങനെ സന്ദേശം നൽകും. ബാബ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടത്തുന്നു, ബാക്കി എല്ലാത്തിന്റെയും വിനാശം ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കണമല്ലോ. ആ അച്ഛൻ നമ്മെ രാജ്യതിലകത്തിന്റെ അവകാശിയാക്കി മാറ്റി ബാക്കി എല്ലാത്തിന്റെയും വിനാശം ചെയ്യിക്കുന്നു. പ്രകൃതി ദുരന്തവും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതല്ലാതെ ലോകത്തിന്റെ വിനാശം ഉണ്ടാവുക സാധ്യമല്ല. ബാബ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷ വളരെ സമീപത്താണ്. മൃത്യു ലോകത്ത് നിന്ന് അമര ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആകണം. എത്ര നല്ല രീതിയിൽ പഠിക്കുന്നോ പഠിപ്പിക്കുന്നോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. കാരണം തന്റെ പ്രജയെ ഉണ്ടാക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്ത് എല്ലാവരുടെയും മംഗളം ചെയ്യണം. കാരുണ്യം വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ഇത് നിയമമാണ്. ആദ്യം മിത്രസംബന്ധി, സഹോദരങ്ങൾ മുതലായവർ വരും. പുറകെ പൊതുജനങ്ങൾ വരുന്നു. തുടക്കത്തിൽ അങ്ങനെയുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ വൃദ്ധിയുണ്ടായി. പിന്നെ കുട്ടികൾക്ക് താമസിക്കുന്നതിനായി വലിയ കെട്ടിടമുണ്ടാക്കി അതിനെ ഓം നിവാസ് എന്ന് പറഞ്ഞിരുന്നു. കുട്ടികൾ വന്ന് പഠിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കും. ഇതിനെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഈ പഠിപ്പ് വളരെ ഉയർന്നതാണ്. ഓർമ്മയുടെ യാത്ര തന്നെയാണ് പ്രധാനം. മുഖ്യമായി കണ്ണുകൾ തന്നെയാണ് വളരെയധികം ചതിക്കുന്നത്. കണ്ണുകൾ ക്രിമിനലാകുന്നു. അപ്പോൾ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകുന്നു. ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ കണ്ടാൽ പിന്നെ അതുമതി, അവരിൽ കുടുങ്ങിപ്പോകുന്നു. ഇങ്ങനെ ലോകത്തിൽ അനേകം കേസുകൾ ഉണ്ടാകുന്നു. ഗുരുവിനും കുദൃഷ്ടി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ബാബ പറയുന്നു, ഒട്ടും തന്നെ കുദൃഷ്ടി ഉണ്ടായിരിക്കരുത്. സഹോദരി സഹോദരനായിരിക്കൂ, അപ്പോൾ പവിത്രമായിരിക്കാൻ സാധിക്കും. മനുഷ്യർക്കെന്തറിയാം, അവരാണെങ്കിൽ പരിഹസിക്കും. ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. ബാബ പറയുന്നു, ഈ ജ്ഞാനം പ്രായേണ ഇല്ലാതാകുന്നു. പിന്നീട് ദ്വാപരയുഗത്തിൽ ഈ ശാസ്ത്രം മുതലായവ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ബാബ മുഖ്യമായ കാര്യം പറയുകയാണ്, അല്ലാഹുവിനെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ 84 ചക്രം കറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ആത്മാവ് ദേവതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. അത്ഭുതമാണല്ലോ. പരംപിത പരമാത്മാവിനും പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഡ്രാമയനുസരിച്ച് ഇത് അനാദി അവിനാശി ഡ്രാമയാണ്. തുടക്കം എപ്പോഴുണ്ടായി, അവസാനം എപ്പോഴുണ്ടാകും, ഇത് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് അനാദി അവിനാശി നാടകമാണ്. ഈ കാര്യങ്ങൾ ആർക്കും അറിയില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഇപ്പോൾ പരീക്ഷയുടെ സമയം വളരെ സമീപത്താണ്. അതുകൊണ്ട് പുരുഷാർത്ഥം ചെയ്ത് തന്റെയും സർവരുടെയും മംഗളം ചെയ്യണം. പഠിക്കണം, പഠിപ്പിക്കണം. കാരുണ്യം വീട്ടിൽ നിന്ന് ആരംഭിക്കണം. 2. ദേഹി അഭിമാനിയായി മാറി അവിനാശിയായ സത്യമായ സമ്പാദ്യം ശേഖരിക്കണം. തന്റെ രജിസ്റ്റർ വയ്ക്കണം. രജിസ്റ്റർ മോശമാകുന്ന തരത്തിൽ ഒരു വികർമ്മവും ചെയ്യരുത്. വരദാനം: സർവർക്കും ഉന്മേഷ ഉത്സാഹത്തിന്റെ സഹയോഗം കൊടുത്ത് ശക്തിശാലിയാക്കി മാറ്റുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സേവാധാരി എന്നാൽ സർവർക്കും ഉന്മേഷ ഉത്സാഹത്തിന്റെ സഹയോഗം കൊടുത്ത് ശക്തിശാലിയാക്കി മാറ്റുന്നവർ. ഇപ്പോൾ സമയം കുറച്ചേ ഉള്ളൂ. മാത്രമല്ല, ആത്മാക്കൾ എത്രയോ വരാനുമുണ്ട്. ഒരുപാട് പേർ വന്നുവെന്ന് പറഞ്ഞ് കേവലം ഇത്രയും എണ്ണത്തിൽ തൃപ്തരാകരുത്. ഇപ്പോഴാണെങ്കിൽ സംഖ്യ വളരെ വർദ്ധിക്കണം. അതിനാൽ താങ്കൾ എന്ത് പാലന എടുത്തോ അതിന്റെ റിട്ടേൺ കൊടുക്കൂ. വരാനിരിക്കുന്ന നിർബല ആത്മാക്കളുടെ സഹയോഗിയായി അവരെ ശക്തരും അചഞ്ചലരും ദൃഢതയുള്ളവരുമാക്കൂ. അപ്പോൾ പറയാം സത്യമായ സേവാധാരി. സ്ലോഗൻ: ആത്മാവിനെ എപ്പോൾ എവിടെ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ സ്ഥിതി ചെയ്യിക്കൂ. ഇത് തന്നെയാണ് ആത്മീയ ഡ്രിൽ. അവ്യക്ത സൂചന: ഇപ്പോൾ ഉത്സാഹത്തിന്റെ അഗ്നി പ്രജ്വലിപ്പിച്ച് യോഗം ജ്വാലാസ്വരൂപമാക്കി മാറ്റൂ. ശക്തിശാലിയായ മനസ്സിന്റെ അടയാളമാണ് സെക്കൻഡിൽ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരണം. മനസ്സിന് പറക്കാൻ അറിഞ്ഞാൽ, അഭ്യസിച്ചാൽ സെക്കൻഡിനുള്ളിൽ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇപ്പോഴിപ്പോൾ സാകാര ലോകത്തിൽ, ഇപ്പോഴിപ്പോൾ പരംധാമത്തിൽ നിമിഷ നേരത്തെ യാത്രയാണ്. ഇപ്പോൾ ഈ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി.